2020 ഏപ്രിൽ 25 ശനിയാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ 4 പേജിൽ നിന്ന് ഇ ഹെൽത്ത് താളം തെറ്റിയത് കേരളത്തിന് തിരിച്ചടിയായി. KP കൈലാസ്നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആശുപത്രി ഡാറ്റ കൈകാര്യം ചെയ്യാനായി സംസ്ഥാന സർക്കാർ 3 വർഷം മുൻപേ പദ്ധതി തുടങ്ങിയെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തിയില്ല. അത് ഫലപ്രദമായി നടന്നിരുന്നെങ്കിൽ കോവിഡ് പ്രതിസന്ധിയെ മറികടക്കാൻ ഡാറ്റകളുടെ വിശകലനത്തിനായി അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലറിനെ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നു. 3 കോടി പേരുടെ ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ക്ലൌഡ് അടിസ്ഥാനപ്പെടുത്തിയ സോഫ്റ്റ്വെയർ ആയിരുന്നു ആലോചിച്ചിരുന്നത്. ഇ ഹെൽത്ത് എന്ന പേരിലുള്ള ഈ പദ്ധതി കേരള ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ഡോക്ടർ രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായിരിക്കെയാണ് ഇ ഹെൽത്ത് പദ്ധതി തുടങ്ങിയത്. കേരളത്തിലെ 3.25 കോടി ജനങ്ങളുടെയും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ഡാറ്റ ശേഖരിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. 45 കോടി രൂപയോളമാണ് ഈ പദ്ധതിക്കായി ചെലവിട്ടത്. 2 കോടിയോളം പേരുടെ വിവരങ്ങൾ JPHN തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർ വഴി ശേഖരിച്ചു. ഓരോരുത്തരുടെയും വിവരങ്ങൾ അവരവരുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരുന്നു. തുടർന്ന് ഒരാൾ ഡോക്ടർമാരുമായി നടത്തുന്ന എല്ലാ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ കൂടി ഇയാളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിലേക്ക് മാറ്റും. രോഗമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് നിർണയിച്ച് നൽകുന്നത് ടെസ്റ്റുകളും ഇയാളുടെ രേഖയിൽ പെടുത്തും. രോഗിയുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ തന്നെ ലാബിലേക്കും ഫാർമസിയിലേക്കും പോകും. ഇതെല്ലാം ക്ലൌഡിലെ രോഗിയുടെ വിവരശേഖരത്തിലേക്കും പോകും. 3 മാസത്തിനുള്ളിൽ വീണ്ടും ടെസ്റ്റ് നടത്താൻ രോഗിക്ക് ഫോൺ സന്ദേശം നൽകും. 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന മറ്റൊരു വിവരശേഖരണവും തുടങ്ങിയിരുന്നു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ തന്നെയായിരുന്നു ഇതെല്ലാം ശേഖരിച്ചിരുന്നത്. ഡാറ്റയിൽ ഉൾപ്പെട്ട രോഗി ഏതെങ്കിലും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ബയോമെട്രിക് പരിശോധന കഴിഞ്ഞ ഉടൻ ക്ലൌഡിൽ നിന്ന് ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ രോഗിയുടെ ഇതുവരെയുള്ള രോഗവിവരങ്ങൾ കിട്ടുമായിരുന്നു. പുതുക്കിയ വിവരങ്ങളെല്ലാം വീണ്ടും ക്ലൌഡിലേക്ക് കൈമാറും. രോഗിയെക്കുറിച്ചുള്ള സാമൂഹിക വിശകലനങ്ങൾക്ക് കൂടി ഇത് പ്രയോജനപ്പെടുമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പേരൂർക്കട ആശുപത്രിയിലും ഈ സംവിധാനം തുടങ്ങിയിരുന്നു. സാംക്രമിക രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാക്കി ഈ വിവരത്തെ മാറ്റാൻ കഴിയുമായിരുന്നു.